ഹലോ, നമസ്കാരം. എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ ഓണത്തിന് എക്കാലത്തെയും പോലെ തന്നെ നല്ല മികച്ച സ്വർണ വിൽപ്പനയാണ് നമുക്ക് കേരളത്തിൽ നടന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഓണദിനങ്ങളിൽ 5,000 കോടി രൂപയുടെ സ്വർണമാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഇതിൻ്റെ കണക്കൊന്നുമല്ല പറയുന്നത്. ഈ വാർത്ത കേട്ടപ്പോൾ ഇത് പറയണമെന്ന് തോന്നി. എത്ര സ്വർണമാണ് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ധനം മണി ടോക്കും. സോ നേരെ കേൾക്കാം ധനം മണി ടോക്ക്. ഇന്ത്യയിലെ ആദായ നികുതി പ്രകാരം വിവാഹം കഴിഞ്ഞ സ്ത്രീക്ക് 500 ഗ്രാം സ്വർണം രേഖകളില്ലാതെ കയ്യിൽ വെക്കാൻ സാധിക്കും. അവിവാഹിതയ്ക്ക് 250 ഗ്രാമും വീട്ടിൽ സൂക്ഷിക്കാം. പുരുഷന്മാരാണെങ്കിൽ രേഖകളില്ലാതെ വീട്ടിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന്റെ അളവ് 100 ഗ്രാം മാത്രമാണ്. 1994 കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ സർക്കുലർ പറയുന്നതനുസരിച്ച് വരുമാന സ്രോതസ് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണാഭരണത്തിന് യാതൊരു നിയന്ത്രണവുമില്ല. സുരക്ഷിതത്വം നോക്കണമെന്ന് മാത്രം. ഇനി അറിയേണ്ടത് വെൽത്ത് ടാക്സ് റിട്ടേണിനെ കുറിച്ചിട്ടാണ്. അധികം സ്വർണം കയ്യിൽ സൂക്ഷിച്ചാലും വെൽത്ത് ടാക്സ് റിട്ടേണിൽ സ്വർണാഭരണങ്ങളെ പറ്റി വിശദമാക്കിയിട്ടില്ല എങ്കിൽ പിടിച്ചെടുക്കാൻ നികുതി വകുപ്പിന് അവകാശമുണ്ട്. ബില്ലും മറ്റ് രേഖകളും ഉണ്ടെങ്കിൽ സ്വർണാഭരണങ്ങൾ കണ്ടുകെട്ടുകയില്ല. അല്ലാത്ത പക്ഷം സ്വർണാഭരണത്തിന്റെ വരുമാന സ്രോതസ് വെളിപ്പെടുത്തേണ്ടതായി വരും. വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ സെക്ഷൻ 69B, സെക്ഷൻ 115BBE എന്നിവയിൽ പറയുന്ന നിരക്കനുസരിച്ച് നികുതി നൽകേണ്ടി വരും. അടുത്തത് സമ്മാനമായി സ്വർണം കിട്ടുമ്പോഴുള്ള അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പറയാം, പാരമ്പര്യമായി സ്വർണം സമ്മാനമായി ലഭിച്ചതോ വിവാഹത്തിന് സമ്മാനമായി ലഭിച്ചതോ ആയ സ്വർണവും മറ്റു രീതികളിൽ നിക്ഷേപവും പലരുടെ കയ്യിലും ഉണ്ടാവാം. വാങ്ങുമ്പോഴും കയ്യിൽ സൂക്ഷിക്കുമ്പോഴും വിൽപ്പന നടത്തുമ്പോഴും എങ്ങനെയാണ് സ്വർണത്തെ നികുതി സ്വാധീനിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. സ്വർണം സമ്മാനമായി ലഭിച്ചാൽ നികുതിയുണ്ടോ? അതല്ലേ നമ്മുടെ വിഷയം. കേൾക്കാം. സ്വർണാഭരണം, ഗോൾഡ് ETF, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്നിവ സമ്മാനമായി സ്വീകരിച്ചാൽ നികുതി നൽകേണ്ടതായി വരും. സമ്മാനത്തിന്റെ ആകെ മൂല്യം 50,000 രൂപയിൽ കൂടുതലാണെങ്കിൽ നികുതി ഈടാക്കും. സമ്മാനം സ്വീകരിച്ച വ്യക്തിയുടെ നികുതി സ്ലാബിന് അനുസരിച്ചാണ് നികുതി ബാധകമാകുക. ഈ വരുമാനം ഇൻകം ഫ്രം അദർ സോഴ്സ് എന്ന ഭാഗത്ത് ഉൾപ്പെടുത്തും. അതേസമയം ചില അവസരങ്ങളിൽ നികുതി ബാധ്യത ഒഴിവാകുന്നുണ്ട്. സമ്മാനത്തിന്റെ ആകെ മൂല്യം 50,000 രൂപയിൽ കവിയുന്നില്ലെങ്കിൽ നികുതി നൽകേണ്ടതില്ല. കുടുംബാംഗങ്ങളിൽ നിന്നാണ് സമ്മാനം സ്വീകരിച്ചതെങ്കിൽ നികുതി നൽകേണ്ടതില്ല. ജീവിത പങ്കാളി, സഹോദരി അല്ലെങ്കിൽ സഹോദരൻ, പങ്കാളിയുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ, രക്ഷിതാവ് തുടങ്ങിയവരിൽ നിന്ന് സ്വീകരിക്കുന്ന സ്വർണത്തിന് നികുതി നൽകേണ്ടതില്ല. കല്യാണ സമയത്ത് ലഭിക്കുന്ന സ്വർണത്തിനും നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. പാരമ്പര്യമായി കൈവന്ന സ്വർണത്തിനും നികുതിയില്ല. എന്നാൽ പാരമ്പര്യമായി കിട്ടിയതാണ് എന്ന് തെളിയിക്കുന്ന വിൽപത്രമോ മറ്റോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. സ്വർണം വിൽക്കുമ്പോൾ ആദായ നികുതി ഉണ്ട്. അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. സ്വർണാഭരണങ്ങൾ, ഗോൾഡ് ETF, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്നിവയൊക്കെ ഓരോ കുടുംബത്തിലും അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗമായി തന്നെ ഉണ്ടാകാറുണ്ട്. ഇവയുടെ നികുതി മൂലധന നേട്ടമായാണ് കണക്കാക്കുന്നത് എന്ന് വീട്ടുകാർ അറിഞ്ഞിരിക്കണം. വാങ്ങി 3 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് സ്വർണം വിൽപ്പന നടത്തിയാൽ ലാഭം ഹ്രസ്വകാല മൂലധന നേട്ടമായാണ് കണക്കാക്കുന്നത്. ഇത് വരുമാനത്തോടൊപ്പം ചേർത്ത് നികുതി സ്ലാബിനനുസരിച്ച് നികുതി ചുമത്തുന്നതാണ്. സ്വർണം വാങ്ങി 3 വർഷത്തിന് ശേഷമാണെങ്കിൽ ദീർഘകാല മൂലധന നേട്ടമായാണ് കണക്കാക്കുന്നത്. പഴയ സ്വർണത്തിന് GST ഇല്ല എന്നുള്ളത് കൂടി പറയാം. പുതുതായി വാങ്ങുന്ന സ്വർണത്തിന് മാത്രമാണ് GST ബാധകം. ഒരു ഉപയോക്താവ് കൈവശമുള്ള സ്വർണം അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള നിങ്ങളുടെ സ്വർണം ഒരു ജ്വല്ലറി ഷോപ്പിൽ നിങ്ങൾ വിൽക്കാൻ ഒരുങ്ങുമ്പോൾ കടയുടമ GST നൽകേണ്ടതില്ല. GST റിവേഴ്സ് ചാർജ് മെക്കാനിസം അഥവാ RCM പ്രകാരമുള്ള 3% GST അവിടെ ബാധകമല്ല. ഇത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ മാത്രമാണ് നിങ്ങളിൽ നിന്ന് ഈടാക്കുക. അപ്പോൾ കയ്യിൽ സ്വർണം സൂക്ഷിക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ സ്വർണം സൂക്ഷിക്കുമ്പോഴും സ്വർണം വിൽക്കുമ്പോഴും സ്വർണം സമ്മാനമായി നൽകുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ധനം മണി ടോക്കിൽ വിശദമാക്കിയത്. മറ്റൊരു ഉഗ്രൻ പേഴ്സണൽ ഫിനാൻസ് വിഷയവുമായി അടുത്തയാഴ്ച തീർച്ചയായും വരാം. ധനം മണി ടോക്ക് പോഡ്കാസ്റ്റ് മാത്രമല്ല 100 Biz Strategies എന്ന ബിസിനസ് തന്ത്രങ്ങൾ വിവരിക്കുന്ന പോഡ്കാസ്റ്റും നമുക്കുണ്ട്. തീർച്ചയായും കേൾക്കുക. മാത്രമല്ല ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ ധനം ഓൺലൈൻ പുതുമയുള്ള വീഡിയോകളുമായി യൂട്യൂബിൽ സജീവമാണ്. കാണുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് രാഖി പാർവതി സൈനിങ് ഓഫ്. നന്ദി.